ഓം ശ്രീ സായിറാം. വിദ്യാർത്ഥികളുമായുള്ള ബാബയുടെ സംഭാഷണങ്ങൾ. പ്രൊഫസർ അനിൽകുമാർ, നവംബർ 2003. സായി വിവേകമുത്തുകൾ, ഭാഗം 23C. വേദങ്ങളെപ്പറ്റി സായി കുൽവന്ത് ഹാളിൽ വെച്ച് ക്വിസ്, തുടർച്ച. ചോദ്യം നമ്പർ 12. പ്രസ്ഥാനത്രയം. മൂന്ന് പുണ്യഗ്രന്ഥങ്ങൾ പ്രസ്ഥാനത്രയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണവ? ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്. ഈ പുണ്യഗ്രന്ഥങ്ങളെ ചേർത്ത് പൊതുവായി പറയുന്ന പേരാണ് പ്രസ്ഥാനത്രയം. ചോദ്യം 13. ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം ഈ മൂന്നിൽ ഒന്നാണ്. ഈ ഗ്രന്ഥത്തെപ്പറ്റിയുള്ള സ്വാമിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? പ്രത്യക്ഷമായ ഈ ലോകത്തിനെല്ലാം പിന്നിൽ ഗോപ്യമായ ഈശ്വര തത്വമുണ്ട്. ഒരു മാലയിൽ പൂക്കളുണ്ട്. ഈ പൂക്കളെ കൊരുത്തുകൊണ്ട് മാലയെ സുന്ദരമാക്കിക്കൊണ്ട് ഒരു ചരട് കടന്നു പോകുന്നത് പോലെ പുറമെ കാണാനാവുന്നത് പൂക്കളെയാണ്, ചരട് അദൃശ്യമാണ്. അതുപോലെ ബ്രഹ്മസൂത്രത്തിൽ സൂത്രം എന്നാൽ ചരട്, ബ്രഹ്മം എന്നാൽ സൃഷ്ടിയുടെ പൂക്കൾ കൊരുക്കുന്ന ഈശ്വരൻ. വ്യക്തമായോ? ഇപ്രകാരമാണ് ഭഗവാൻ അരുളിയത്. ചോദ്യം 14. ബ്രഹ്മസൂത്രം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, ആദിത്യവർണം തമസ പരസ്താത് വേദാഹമേതം പുരുഷം മഹാന്തം. ഈ ശ്ലോകങ്ങൾ ആവർത്തിച്ചു കേൾക്കുന്നതിൻ്റെ ഫലമായി ചിലതൊക്കെ എൻ്റെ തലയിലും കയറിയിട്ടുണ്ട്. അതെല്ലാം എനിക്കറിയാമെന്നും ഞാനൊരു വിദഗ്ധനാണെന്നും കരുതേണ്ട. ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനി ഋഷികൾ ഈശ്വരനെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് അവരുടെ കാഴ്ചപ്പാട്? അവരുടെ ദർശനം എന്താണ്? ആദിത്യവർണം എന്നാൽ തിളക്കം, പ്രഭ, ദീപ്തി, അലങ്കാര പൊലിമ. തമസഹ ഇരുട്ട്, അന്ധകാരം. പരസ്താത് അപ്പുറം. അന്ധകാരത്തിനപ്പുറം ദീപ്തിയുണ്ട്, പ്രകാശമുണ്ട്, അത് ഈശ്വരനാകുന്നു. ഇതിനർത്ഥം അന്ധകാരം എന്നത് അജ്ഞാനമാകുന്നു, തേജസ്സോ ആത്മബോധവും. ചോദ്യം 15. പഞ്ചമവേദം. വേദങ്ങൾ നാലേയുള്ളൂ, എന്നാൽ പഞ്ചമവേദം എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് വേദമല്ലെങ്കിൽ കൂടി അതിന് വേദത്തിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു. ഈ അഞ്ചാമത്തെ വേദം, പഞ്ചമവേദം എന്താണ്? മഹത്തായ ഇതിഹാസകൃതിയായ മഹാഭാരതം, പാണ്ഡവന്മാരെയും കൗരവരെയും കുറിച്ചുള്ളത്. അതിനെയാണ് അഞ്ചാമത്തെ വേദം എന്ന് വിളിക്കുന്നത്. ചോദ്യം 16. എന്തുകൊണ്ട് പഞ്ചമവേദം? അഞ്ചാമത്തെ വേദം എന്ന് എന്തുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത്? ലോകത്തുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ട്. അതിൽ പരാമർശിക്കാത്തതൊന്നും മറ്റൊരിടത്തും ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, രാഷ്ട്രീയപരം, സന്മാർഗപരം, സദാചാരപരം, ആധ്യാത്മികം, മഹാഭാരതത്തിൽ എല്ലാ ഗഹനതയിലും ആഴത്തിലും കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിനാലാണ് അതിന് ഒരു വേദത്തിൻ്റെ പദവി നൽകപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 17. മൃത്യുഞ്ജയം. ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആവർത്തിക്കപ്പെടുന്ന ഒരു മന്ത്രമുണ്ട്. സാധാരണ ആളുകൾ മരണത്തെ കീഴടക്കാനായി, അമരരാവാനായി ഈ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. മൃത്യുഞ്ജയം. മൃത്യു എന്നാൽ മരണം, ജയം എന്നാൽ വിജയം. ഈ ശ്ലോകം ആവർത്തിച്ചു ജപിച്ചാൽ നിങ്ങൾക്ക് മരണത്തെ കീഴടക്കാം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ഈ ശ്ലോകം ചൊല്ലിയാൽ എനിക്ക് മരണമില്ലാതാവുമെന്നോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്താണ് മരണം? മോഹമാണ് മരണം, ദേഹബന്ധനമാണ് മരണം, സ്വാർത്ഥമാണ് മരണം. അതുകൊണ്ട് ആശാരഹിതനായാൽ നിങ്ങൾക്ക് മരണത്തെ കീഴടക്കാം. സ്വാർത്ഥരഹിതനാവുന്നത് വഴി നിങ്ങൾക്ക് മരണത്തെ വിജയിക്കാം. എന്നാൽ എന്തിനാണ് അതിനെ മൃത്യുഞ്ജയം എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് മരണത്തെ കീഴടക്കാനാവുമോ? എന്തിനാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്? ചില ജീവനുള്ള ജന്തുക്കൾ ഷെഡ്യൂളിന് മുമ്പ് തന്നെ പരലോകത്തേക്ക് ഗമിക്കുന്നു. അതായത്, വളരെ ചെറിയ പ്രായത്തിലെ അവർ മരിക്കുന്നു. ഉദാഹരണമായി, ചില വിമാനങ്ങൾ നിശ്ചിത സമയത്തിനും അരമണിക്കൂർ നേരത്തെ എയർപോർട്ടിലെത്തുന്നു. ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ സമയം 12 മണിയാണെന്നിരിക്കെ വിമാനം 11 മണിയോടെ എത്തിച്ചേരാം, നിശ്ചിത സമയത്തിനും 1 മണിക്കൂർ നേരത്തെ. ഇതുപോലെ ചില ജീവനുള്ള ജീവികൾ വളരെ ചെറുപ്പത്തിലെ മൃതിയടഞ്ഞ് ഷെഡ്യൂളിന് മുമ്പ് തന്നെ പരലോകത്തേക്ക് ഗമിക്കുന്നു. അതിനാൽ ഈ ശ്ലോകം നേരായ വേളയിൽ നമ്മെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ സമയത്തിനും മുമ്പല്ലെങ്കിൽ കൂടി. ഇതിനെ നമുക്ക് അങ്ങനെയും എടുക്കാം. ഇനി ബാബ അതേപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓ ഭഗവാനെ, ഞാൻ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ പൂർണ്ണ ജ്ഞാനത്തോടെയും അവബോധത്തോടെയും പോവാൻ ഇടയാവണമേ. ആത്മാവിനെ പറ്റിയുള്ള പൂർണ്ണ അവബോധത്തോടെ, ആത്മാവിനെ പറ്റിയുള്ള പൂർണ്ണമായ അനുഭവത്തോടെ, ഒരു പഴുത്ത പഴം ചെടിയിൽ നിന്ന് ഞെട്ടറ്റ് തറയിൽ പതിക്കുന്നത് പോലെ. ഫലം പാകമെത്തുമ്പോഴാണ് അത് താനെ ക്ലേശരഹിതമായി, അനായാസം, നൈസർഗികമായി, നിഷ്പ്രയാസം, തൽക്ഷണമായി തറയിൽ പതിക്കുന്നത്. ഇതേപോലെ, അല്ലയോ ഈശ്വര, ഞാൻ ഈ ലോകത്തുനിന്ന് യാത്രയാവുമ്പോൾ പൂർണ്ണമായി മൂപ്പെത്തിയ പഴം പോലെ അനായാസം, ലളിതമായി, ആയാസമില്ലാതെ, ആനന്ദത്തോടെ ഇവിടം വിട്ടുപോവാനാവണമേ. ആനന്ദത്തോടെ, മരണത്തെ ചൊല്ലി വിലപിച്ചിട്ടു കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ മരണം ഒരു ആഘോഷമാണ്. ഞാൻ എൻ്റെ വസ്ത്രം മാറുമ്പോൾ, അഴകുള്ള ഒരു സ്യൂട്ട് ധരിച്ചതായി എനിക്ക് തോന്നുമ്പോൾ, പുതിയ വസ്ത്രത്തിലേക്ക് മാറിയപ്പോൾ ഉപേക്ഷിച്ച പഴയ വസ്ത്രത്തെ ചൊല്ലി ഞാൻ കരയാറില്ലല്ലോ. ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ സ്വാമി ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അത്തരം വിശേഷാവസരങ്ങളിൽ ധരിക്കുന്നതിനായി എനിക്കൊരു കടും നീല സ്യൂട്ടുണ്ട്. സ്വാമി കളിയാക്കും, ഓ നീ ഇന്ന് സ്യൂട്ടിലാണോ? സ്വാമി, ഞാൻ ഇപ്പോഴൊരു ഇൻ്റർനാഷണൽ ഫെലോ ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ ഇന്ത്യൻ വേഷത്തിൽ എനിക്ക് പറ്റില്ല. അതിനാൽ ഞാൻ എൻ്റെ വസ്ത്രം മാറുമ്പോൾ കരയേണ്ട ഒരു കാരണവുമില്ല. നമുക്ക് സന്തോഷമായിരിക്കാം. മരണം ജീവിതത്തിൻ്റെ വസനമാണ്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ പൊരുൾ ഇതാണ്. ചോദ്യം 18. തൈത്തിരീയ ഉപനിഷത്ത്. തൈത്തിരീയം എന്നു പേരുള്ള ഒരു ഉപനിഷത്തുണ്ട്. തൈത്തിരീയം എന്ന വാക്കിൻ്റെ നിരുക്തിപരമായ അർത്ഥം എന്താണ്? യാജ്ഞവൽക്യൻ എന്നു പേരുള്ള ഒരു മഹാമുനിയുണ്ടായിരുന്നു. അദ്ദേഹം താൻ അന്നേ വരെ സമ്പാദിച്ച സകല ജ്ഞാനവും വമനം ചെയ്തു കളഞ്ഞു. അദ്ദേഹം വമനം ചെയ്തതൊക്കെ തിത്തിരിപ്പക്ഷികൾ കൊത്തി അകത്താക്കി. ഈ പക്ഷികൾ ആ ഉപനിഷത്ത് ചൊല്ലാൻ തുടങ്ങി. തിത്തിരിപ്പക്ഷികൾ ആവർത്തിച്ച് ജപിച്ചതുകൊണ്ട് അത് തൈത്തിരിയ ഉപനിഷത്ത് എന്നറിയപ്പെട്ടു. ചോദ്യം 19. ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യം എന്നു പേരുള്ള വളരെ പ്രചാരമുള്ള ഒരു ഉപനിഷത്തുണ്ട്. ഇക്കാലത്ത് മിക്ക ആളുകളും അനുഭവങ്ങൾ, കഥകൾ, ചമത്കാരങ്ങൾ ഒക്കെ കേൾക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു. നമ്മളിൽ പലർക്കും തത്വങ്ങളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനുള്ള അവസരം ഇത് നിഷേധിക്കുന്നു. എനിക്കിഷ്ടം ഉപനിഷത്തുകൾ വായിക്കുന്നതാണ്. രമണ മഹർഷിയെയും അവിടുത്തെ പ്രബോധനങ്ങളെയും പഠിക്കുന്നതാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനാണ്. എന്നാൽ ആളുകൾ പറയും, അനിൽകുമാർ ദയവ് ചെയ്ത് ഏറ്റവും പുതിയ ചമത്കാരങ്ങൾ പറയൂ. ഏറ്റവും പുതിയ ചമത്കാരങ്ങൾ ഏതൊക്കെയെന്നോ കാലഹരണപ്പെട്ട ചമത്കാരങ്ങൾ എങ്ങനെയിരിക്കുമെന്നോ എനിക്കറിയില്ല. ഉപനിഷത് സാഹിത്യം സാധാരണ ജനങ്ങൾ അവരുടെ ഉള്ളിൽ ഒരു ഗഹനത, കുറച്ച് ഉദ്ബുദ്ധത ഇല്ലാത്തിടത്തോളം ഏറെ ആസ്വദിക്കാറില്ല. അല്ലെങ്കിൽ പ്രത്യേകമായി ഈശ്വരാനുഗ്രഹമുള്ളവരാവണം. ഈശാവാസ്യോപനിഷത്ത് ഒരു പ്രചാരമുള്ള ഉപനിഷത്താണ്. ഈ ഉപനിഷത്തിൻ്റെ ആദ്യ ശ്ലോകം ഏതാണ്? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഗൃഥ കസ്യ സ്വിദ്ധനം. ആദ്യ ശ്ലോകം ഇതാണ്. എന്താണിതിൻ്റെ അർത്ഥം? സമസ്ത ലോകവും ഈശ്വരമയമാണ്. നിങ്ങൾ അന്യരുടെ ധനം ആഗ്രഹിക്കരുത്. ഇത് 10 കൽപ്പനകളാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ചോദ്യം 20. ഒരു ഉപനിഷത്തിൽ മനുഷ്യ ശരീരത്തെ കാറിനോട് ഉപമിക്കുന്നുണ്ട്. ഏതാണ് ആ ഉപനിഷത്ത്? കഠോപനിഷത്ത്. ചോദ്യം 21. കഠോപനിഷത്ത് രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. ആരൊക്കെയാണവർ? നചികേതസ് എന്ന ഒരു കുട്ടിയും മരണദേവനായ യമനും തമ്മിലുള്ള സംഭാഷണമാണത്. നചികേതസ് മരണാനന്തര ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു. യമൻ പറയുന്നു, എൻ്റെ കുട്ടി, നീ എന്തിനാണ് മരണാനന്തര ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത്? നിനക്ക് ഒരു രാജ്യം തന്നെ വേണോ? ഞാനത് നിനക്ക് തരാം. വേണ്ട പ്രഭു, എനിക്ക് ആ ജ്ഞാനമാണ് വേണ്ടത്. നിനക്ക് ധനം വേണോ? ഞാനത് നിനക്ക് തരാം. വേണ്ട പ്രഭു, എനിക്ക് ജ്ഞാനം മതി. നിനക്ക് കൊട്ടാരങ്ങൾ വേണോ? വേണ്ട, എനിക്കതു മതി. അവൻ നിരന്തരം ശല്യം ചെയ്ത് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് യമൻ അവനെ ആത്മവിദ്യ പഠിപ്പിക്കുന്നു. അങ്ങനെ അവസാനം യമൻ ആ രഹസ്യം വെളിപ്പെടുത്തുന്നു. കഠോപനിഷത്ത് മരണദേവനായ യമൻ തന്നെ യഥാർത്ഥ ആത്മാന്വേഷിയായ നചികേതസിന് പറഞ്ഞുകൊടുത്ത അടിസ്ഥാന വേദാന്ത തത്വചിന്തയാണ്. സാത്താൻ യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചതുപോലെ യമൻ എല്ലാ തരത്തിലും നചികേതസിനെ പ്രലോഭിപ്പിച്ചു നോക്കുന്നു. എന്നാൽ നചികേതസ് പറയുന്നു, എനിക്ക് ആ ജ്ഞാനം മാത്രം മതി. ചോദ്യം 22. അപ്പോൾ അവസാനമായി സ്വാമി 6 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനോട് ചോദിച്ചു, മന്ത്രപുഷ്പം എന്താണെന്ന് നിനക്കറിയാമോ? മന്ത്രപുഷ്പത്തിൽ ഈശ്വരസ്തുതിപരമായ ധാരാളം സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. പുഷ്പം എന്നാൽ പൂവ്. മന്ത്രപുഷ്പം മന്ത്രത്തിൻ്റെ പൂവ്. അതുകൊണ്ടാണ് അവിടുന്ന് ആ കുട്ടിയോട് ചോദിച്ചത്, മന്ത്രപുഷ്പം എന്താണെന്ന് നിനക്കറിയാമോ? ഉവ്വ് സ്വാമി. എന്താണത്? പയ്യൻ പറഞ്ഞു, അന്തർബഹിഷ്ഠ തത്സർവം വ്യാപ്യനാരായണ സ്ഥിതഃ. നിനക്ക് അർത്ഥമറിയാമോ? ഈശ്വരൻ അകത്തുണ്ട്, ഈശ്വരൻ പുറത്തുമുണ്ട്, ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. സമസ്ത പ്രപഞ്ചവും ഈശ്വരൻ്റെ സ്വരൂപം തന്നെ. ലോകം ഒരു ആവിഷ്കരണമാണ്, ഈശ്വരൻ്റെ പ്രതിബിംബമാണ്. ഈശ്വരൻ സമസ്ത സൃഷ്ടിയുടെയും നിലനിൽപ്പിനായി ആവശ്യമായ ഊർജമാണ്. അന്നു വൈകുന്നേരത്ത് ഞങ്ങളെല്ലാവരും സ്തബ്ധരായിപ്പോയി. സായി കുൽവന്ത് ഹാളിൽ 25 ഒക്ടോബർ നടന്നതിൻ്റെ സംഗ്രഹമാണിത്. ഇത് തെലുങ്ക് സനാതന സാരഥിയിൽ ഇതുവരെ വന്നിട്ടില്ല. 2003 ഒക്ടോബർ 30 സായാഹ്നം വൈകുന്നേരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൈസ് ചാൻസലർമാരുടെ വിട പറയൽ ചടങ്ങ്. ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ഏതാനും ഭാരതീയ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ മാനവ മൂല്യങ്ങളെപ്പറ്റി ഒരു സിമ്പോസിയം നടത്തി. 3 ദിവസത്തെ പ്രോഗ്രാം. വൈസ് ചാൻസലർമാരിൽ 3 പേർ ഭഗവാൻ അധ്യക്ഷം വഹിച്ച ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ആ 3 വൈസ് ചാൻസലർമാരും ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിങ്ങിനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. ബാബയുടെ ഭക്തരെന്ന നിലയ്ക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ കുട്ടികളും എപ്രകാരമാണ് വിലയിരുത്തപ്പെടുന്നത് എന്നറിയുന്നത് നമുക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിനാൽ ഈ ആശയം മനസ്സിൽ വച്ച് ഞാൻ ആ 3 ആളുകളുടെയും പ്രസംഗം റെക്കോർഡ് ചെയ്യുകയും അതിലെ ചില സുപ്രധാന വസ്തുതകൾ രേഖപ്പെടുത്തുകയുമുണ്ടായി. ഇത് പിന്നീട് തെലുങ്ക് സനാതന സാരഥിയിൽ വരും. 2003 ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ്റെ സുവർണ ജൂബിലി വർഷമായിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ എന്നത് രാജ്യത്തെ എല്ലാ സർവകലാശാലകൾക്കും അംഗീകാരവും സാമ്പത്തിക സഹായവും നൽകുന്ന സ്വതന്ത്രമായ സ്വയംഭരണാവകാശമുള്ള കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള പരമോന്നത സ്ഥാപനമാണ്. ഓരോ സർവകലാശാലയുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിലവാരം തിട്ടപ്പെടുത്തുന്നത് അതാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭഗവാൻ ബാബയുടെ അനുവാദത്തോടെയും ആശീർവാദങ്ങളോടെയും പ്രശാന്തി നിലയത്തിൽ വെച്ച് ഒരു സിംപോസിയം സംഘടിപ്പിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ആഗ്രഹിക്കുകയുണ്ടായി. സ്വാമി അംഗീകരിച്ചു. ഒക്ടോബർ 28, 29, 30 തീയതികളിൽ ഒരു ത്രിദിന കോൺഫറൻസിലേക്ക് ഇത് നയിച്ചു. ഒക്ടോബർ 28 ഉദ്ഘാടന സമ്മേളനം. വിട പറയൽ സമ്മേളനം ഒക്ടോബർ 30 നടന്നു.